93-ാം സങ്കീർത്തനം ആകുന്നു നാം പ്രാരംഭമായി ഇന്ന് പഠിക്കുന്നത്. സ്തോത്രത്തിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. 5 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനം. രാജാവായ ദൈവം വാഴുന്നു, അതുകൊണ്ട് അവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. 1000 ആണ്ട് വാഴ്ചയോട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. കർത്താവ് ഭൂമിയിൽ മഹിമയോടെ ഭരണം നടത്തുവാൻ വരുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. യഹോവ വാഴുന്നു, ഇത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അവൻ ഈ ഭൂമിയിൽ ഭരിക്കുവാൻ വരുമ്പോൾ ഈ സങ്കീർത്തനത്തിന് വാസ്തവത്തിൽ പ്രത്യേകമായ അർത്ഥമുണ്ടായിരിക്കും. മത്സരവും ശത്രുതയും എല്ലാം തകർക്കപ്പെടും. ദൈവത്തിനെതിരായിരുന്നവർ എല്ലാം ഭൂമിയിൽ സിംഹാസനത്തിൽ നിന്ന് നീക്കപ്പെടും. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. പാപത്തിൻ്റെ പ്രവാഹങ്ങൾ അവസാനിച്ചിരിക്കുന്നു, സാത്താൻ്റെ തല തകർക്കപ്പെട്ടിരിക്കുന്നു. 4-ഉം 5-ഉം വാക്യങ്ങളിൽ സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിലെ യഹോവ മഹിമയുള്ളവൻ, നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ, യഹോവെ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. സന്തോഷത്തിൻ്റെ, അതെ, മനോഹരമായ പാട്ടിൻ്റെ ഒരു സമയമായിരിക്കും അത് എന്നത്ര ഇവിടെ പറയുന്നത്. 94-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടന്മാർക്കെതിരായി ഇടപെടുവാൻ ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ് 94-ാം സങ്കീർത്തനത്തിലെ വിഷയം. 94 മുതൽ 100 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ പരസ്പര ബന്ധമുള്ള ഒരു കഥയാണ് പറയുന്നത്. മശിഹായുടെ ഭരണത്തെ ആഘോഷിക്കുന്ന രാജ്യത്തിൻ്റെ പാട്ടുകളാണ് ഈ മഹത്വകരമായ 7 സങ്കീർത്തനങ്ങളിൽ ഉള്ളത്. മഹാപീഡന കാലത്തിനും ആ സമയം മനുഷ്യനുണ്ടാകുന്ന സകല കഷ്ടതയും പിന്നാലെ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും അവൻ്റെ ഭൂമിയിലെ ഭരണത്തെയുമാണ് ഈ സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ദുഷ്ടന്മാർക്കെതിരായി ദൈവം നീതിയിൽ ഇടപെടുവാനുള്ള ഒരു അപേക്ഷയാണ് 94-ാം സങ്കീർത്തനത്തിലെ വിഷയമെന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് വിശ്വസ്ത ശേഷിപ്പിൻ്റെ ഒരു നിലവിളിയാണിത്. 1-ാം വാക്യം, പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രകാശിക്കണമേ, ദൈവമേ പ്രകാശിക്കണമേ, അഥവാ നിന്നെ തന്നെ കാണിക്കണമേ. കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് അനേകം ആളുകൾ പറയാറുണ്ട്. അതേ സുഹൃത്തെ, കർത്താവ് വരുന്നു, എന്നാൽ അവൻ എൻ്റെയോ നിങ്ങളുടെയോ പരിപാടി അനുസരിച്ചിട്ടല്ല വരുന്നത്. യാതൊരു മനുഷ്യൻ്റെയും സമയക്രമം അനുസരിച്ചല്ല കർത്താവ് വരുന്നത്. നമുക്ക് കഷ്ടത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവ് വരുമ്പോൾ അവൻ കൈകാര്യം ചെയ്തുകൊള്ളും. എന്നാൽ ഇപ്പോൾ അവൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ കരം പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നടക്കുക എന്ന്. പ്രതികാരം യഹോവയ്ക്കുള്ളതാകുന്നു, അവൻ പകരം ചെയ്യും. കാര്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയും ചെയ്യും, നേരെയാക്കുകയും ചെയ്യും. നേരെയാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതെ, ശക്തിയിലും മഹിമയോടെയും അവൻ ഭൂമിയിൽ വീണ്ടും വരുമ്പോൾ അവൻ കാര്യങ്ങൾ ശരിയാക്കും. അതുവരെ നാം തന്നെ പ്രതികാരം നടത്തിക്കൂടാ. ആവക കാര്യങ്ങൾ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കണം. 8-ഉം 9-ഉം വാക്യങ്ങളിൽ, ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ, ഭോഷന്മാരെ, നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? വീണ്ടും ദൈവം മൃഗപ്രായനും മൂഢനുമായ മനുഷ്യനോട് സംസാരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. നമുക്കുള്ളതുപോലെ അവന് ചെവികളില്ല, എന്നാൽ അവൻ കേൾക്കുന്നു. നമ്മെപ്പോലെ അവന് കണ്ണുകളില്ല, എന്നാൽ ദൈവം സകലവും കാണുന്നു. തങ്ങളുടെ പാപവുമായി യാതൊരു കുഴപ്പവും ഇല്ലാതെ തങ്ങൾ സുരക്ഷിതരായി മുൻപോട്ട് പോകുന്നു എന്നാണ് ഭൂമിയിൽ പാപിയായ മനുഷ്യൻ പറയുന്നത്. ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ ചെയ്യുന്നതൊക്കെയും രേഖപ്പെടുത്തി വെക്കുവാൻ അവന് കഴിയും. അതേ സുഹൃത്തെ, നിങ്ങളുടെ പാപം ഒന്നുകിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ തന്നെയാണെന്ന് ഓർക്കണം. ഈ 2 സ്ഥാനമേ നിങ്ങളുടെ പാപങ്ങൾക്കുള്ളൂ. അവ ക്രിസ്തുവിന്മേലാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷാവധി നീങ്ങിയിരിക്കുന്നു. അവ ക്രിസ്തുവിന്മേലല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കുവാനായിട്ടുള്ളത് ശിക്ഷാവിധി മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിതം നയിക്കുന്നവർക്ക് ഭാവിയിൽ അവനോടുകൂടെയുള്ള മഹത്വകരമായ ജീവിതത്തിൻ്റെ പ്രത്യാശയാണുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇതുവരെയും ക്രിസ്തുവിങ്കിലേക്ക് വന്നിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ദൈവമുൻപാകെ ശിക്ഷാവിധിയിൽ നിൽക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കണം. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ഞാൻ വഴുതി വീഴുമായിരുന്നു എന്നാൽ ദൈവം എന്നെ വീഴാതെ പിടിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 23-ാം വാക്യത്തിൽ അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും, അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. ദൈവം നിലവിളി കേട്ടു എന്നും ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കും എന്നുമുള്ള ഉറപ്പോടെ സങ്കീർത്തനം അവസാനിക്കുന്നതായി കാണുവാൻ കഴിയും. 95 മുതൽ 99 വരെയുള്ള സങ്കീർത്തനങ്ങൾ നാം നോക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ഒരുമിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ മാത്രമേ നാം പരിഗണിക്കുകയുള്ളൂ. സന്തോഷത്തിൻ്റെ ഗാനങ്ങളാണ് ഈ സങ്കീർത്തനങ്ങൾ. 95-ാം സങ്കീർത്തനം സ്തോത്രത്തിൻ്റെ സന്തോഷകരമായ ഒരു ഗാനമാണ്. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. തുടർന്ന് ദൈവം സൃഷ്ടാവായി ആരാധിക്കപ്പെടുന്നു. 4 മുതലുള്ള വാക്യങ്ങളിൽ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. 96-ാം സങ്കീർത്തനവും സ്തോത്രത്തിൻ്റെ മനോഹരമായ ഒരു പാട്ടാണ്. യഹോവയായ കർത്താവ്, അതായത് കർത്താവായ യേശു ക്രിസ്തു സർവഭൂമിയിലും ഭരണം നടത്തുമ്പോൾ സ്തോത്രത്തിൻ്റെ ഒരു ഗാനമാണിത്. 1-ാം വാക്യത്തിൽ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ എന്ന് നാം വായിക്കുന്നു. ഈ പുതിയ പാട്ട് വീണ്ടെടുപ്പിൻ്റെ ഗാനമാണെന്ന് മുമ്പ് നാം കണ്ടുവല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം അത് പാടുമെന്നത്രേ. ഇവിടെ അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 4-5 വാക്യങ്ങളിൽ യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. 1000 ആണ്ട് വാഴ്ചയോടെ സകല വിധത്തിലുള്ള അന്യ ആരാധനകളും അവസാനിക്കും. അതുകൊണ്ടാണ് ഇവിടെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. 6-7 വാക്യങ്ങളിൽ കാണുന്നത് ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു പ്രവചനം നിവർത്തിക്കും, അതെ മറ്റെല്ലാ ആരാധനകൾക്കും അന്ത്യം വരുത്തും, സാത്താനെ തുടച്ചു മാറ്റും, സകല സൃഷ്ടിയും സന്തോഷിക്കുകയും ചെയ്യും. 97-ാം സങ്കീർത്തനവും 96-ാം സങ്കീർത്തനം പോലെ തന്നെയുള്ള ഒന്നാണ്. കർത്താവ് വന്ന് ലോകത്തിന് സന്തോഷം നൽകും എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ദൂത്. 1-ാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവ വാഴുന്ന ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള 1-ാമത്തെ വരവിനെക്കുറിച്ചുള്ള ഗാനമല്ല, മറിച്ച് അവൻ ഭൂമിയിൽ 2-ാമത് വരുന്നതിനെക്കുറിച്ചുള്ള ഗാനമാണ്. 97-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത് വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും എന്നാണ്. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ എന്ന് പറയുന്നു. അതെ, ദേവന്മാർ എന്നത് ദൂതന്മാർ എന്നാണ് തർജ്ജിമ ചെയ്യപ്പെടേണ്ടത്. എബ്രായർ 1:6 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു എന്ന്. 98-ാം സങ്കീർത്തനം ആരാധനയുടെ പുതിയ പാട്ടിൻ്റെ 2-ാമത്തെ ചരണമാണ്. 1-ാം വാക്യത്തിൽ നാം കാണുന്നു യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവേ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. കൃപയുടെയും കരുണയുടെയും സിംഹാസനമുള്ള രാജാവിന് വേണ്ടിയുള്ള പാട്ടാണ് 99-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണും 99-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ. സർവശക്തനായ ദൈവത്തിന് സ്തുതി പാടുന്ന മഹത്വകരമായ മറ്റൊരു സങ്കീർത്തനം അത്രേ ഇത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തെ സ്തുതിക്കുന്ന സ്വഭാവം താങ്കൾക്കില്ലെങ്കിൽ താങ്കളത് പരിചയിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വളരെ സമയം ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്നത് അത്രേ. ഇവിടെ വെച്ച് തന്നെ അതിനായി പരിചയം സിദ്ധിക്കുന്നത് നല്ലതാണ്. യഹോവ നല്ലവനാകുന്നു, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ അങ്ങനെ പറയട്ടെ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ അവനെ വീണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം നാം പഠിക്കുന്നത് അത്രേ. ഭാവിയിൽ 1000 ആണ്ട് വാഴ്ചയിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നതിനെയാണ് ഈ സങ്കീർത്തനം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 1000 ആണ്ട് വാഴ്ച അല്ല എങ്കിലും നമുക്ക് ഇന്നും അവനെ സ്തുതിക്കുവാൻ കഴിയും. നാം എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം നല്ലവനായതുകൊണ്ട്, അവൻ വിശ്വസ്തനായതുകൊണ്ട്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് കൊണ്ട് നാം അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം. അവൻ എല്ലായ്പ്പോഴും എനിക്കും നിങ്ങൾക്കും നല്ലവനായിരിക്കും. അതുകൊണ്ട് നാം അവനെ സ്തുതിക്കേണ്ടത് ആവശ്യമല്ലേ? ഇനിയും 100-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരികയാണ്. 94 മുതൽ ആരംഭിച്ച ചെറിയ ആ സങ്കീർത്തനങ്ങൾ ഉൾപ്പെട്ട ഭാഗം ഈ 100-ാം സങ്കീർത്തനത്തോടെ അവസാനിക്കുന്നു. ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായി കണ്ടു. യഹോവ രാജാവാകുന്നു എന്ന് നാം വായിച്ചു. 93-ാം സങ്കീർത്തനത്തിൽ നാം അത് കണ്ടു. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ഭാവിയിൽ കർത്താവ് ഭൂമിയിൽ വീണ്ടും വരുന്ന സമയത്തെ ആണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അവൻ 1-ാമത് ഭൂമിയിൽ വന്നപ്പോൾ മഹിമയോടെ അല്ല വന്നത്, അതായത് രാജ്യത്വത്തിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ അല്ല അവൻ വന്നത്. ഒരു സാധാരണ കൊച്ചുകുട്ടിയെപ്പോലെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വന്നു. എന്നാൽ അവൻ വീണ്ടും വരുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മഹിമ ധരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. 94-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്, പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ എന്ന്. കർത്താവ് വീണ്ടും ഭൂമിയിൽ വരുമ്പോൾ അവൻ സകല കാര്യവും നേരെയാക്കും. നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നീട് 95-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക എന്ന്, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക എന്ന്. 96-ാം സങ്കീർത്തനത്തിൽ യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ എന്ന് നാം വായിച്ചു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ എന്ന്. 97-ാം സങ്കീർത്തനത്തിൽ യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ എന്ന് പറയുന്നു. 98-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. 99-ാം സങ്കീർത്തനത്തിൽ യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ശ്രേഷ്ഠമായ അന്ത്യത്തിലേക്കാണ് നാം 100-ാം സങ്കീർത്തനത്തിൽ കടന്നു വരുന്നത്. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ അവസാനത്തെ ഹല്ലേലൂയ പല്ലവിയാണ് ഈ 100-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ മഹത്വകരമായ അവസാനം എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. 100-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ, മ്ലാന മുഖത്തോടുകൂടെ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് അവനെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിഷാദത്തിൻ്റെ സന്ദർഭങ്ങളുണ്ട്, പ്രശ്നങ്ങളുടെ സന്ദർഭങ്ങൾ ഉണ്ടാകാം, പരീക്ഷയിൽ വീണു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ കടന്നു വന്ന് ദൈവത്തോട് ക്ഷമയ്ക്കായി അപേക്ഷിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കാം. നാം നമ്മെ തന്നെ ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അതൊന്നും തന്നെ ആരാധനയല്ല. ദൈവത്തെ സ്തുതിക്കുവാൻ വരുമ്പോഴാണ് നിങ്ങളവനെ ആരാധിക്കുന്നത്. നിങ്ങൾ സന്തോഷമുള്ളവൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ, അതിൽ എല്ലാ ആളുകളും ഉൾപ്പെടുന്നു. അത് സാർവത്രികമായ സ്തോത്രമാണ്. കർത്താവ് വന്നിരിക്കുന്നു, ലോകത്തിന് സന്തോഷം എന്ന് സകല ഭൂമിയും ഒരുമിച്ച് പാടുവാൻ കഴിയുന്ന ഒരു സമയം വരാൻ പോകുന്നു. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ഇത് സ്തോത്രത്തിൻ്റെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. അവനെ സ്തോത്രം ചെയ്ത, അവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം, അവനെ മഹത്വപ്പെടുത്തുന്ന അവൻ്റെ ജനം. നാം ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യേണ്ടത് ആവശ്യമാകുന്നു സുഹൃത്തെ. നാം ദൈവത്തെ കൂടുതലായി ആരാധിക്കേണ്ടതാകുന്നു. നാം അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ വരേണ്ടത് ആവശ്യമാണ്. ഈ സങ്കീർത്തനം ഒരു വലിയ സ്തോത്രഗീതം പോലെയുള്ള ഒന്നാകുന്നു. തിരുവചനത്തിൽ പല സ്തോത്രഗീതങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഒരു ആശീർവാദ വചനമാണുള്ളത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് നല്ലവനായിരുന്നു. അവൻ നമുക്ക് സകല ആത്മീക അനുഗ്രഹങ്ങളും നൽകി. എന്നാൽ നമ്മിൽ പലരും ആ അനുഗ്രഹങ്ങൾ അവകാശമാക്കുന്നില്ല. ദൈവത്തെ നാം പരിമിതപ്പെടുത്തുന്നു. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഇന്ന് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ മറ്റൊരു മനോഹരമായ സ്തോത്രഗീതം കാണാൻ കഴിയും. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നുന്നു ഇല്ലേ? അന്ന് സകല ലോകവും അവനെ അറിയും. അതുകൊണ്ട് യഹോവയ്ക്ക് സ്തുതി പാടുവിൻ, സകലരെയും ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യം കാണാൻ കഴിയും. സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഒരുപോലെ ഉൽപ്പത്തി ദൈവമാണെന്നും ഇവിടെ കാണാൻ കഴിയും. കർത്താവ് ദൈവമാകുന്നു എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത അനേകം ആളുകളുണ്ട്. അനേകം പള്ളിയിൽ പോകുന്ന ആളുകൾക്കും ഇത് അറിയില്ല എന്നത് വിചിത്രമായി തോന്നാമല്ലേ. മൂന്നാം വാക്യം നോക്കിക്കാട്ട്, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ആദിമസഭയിൽ പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അപ്പോസ്തലന്മാർ യെരുശലേമിലെ സഭയിൽ മടങ്ങി വന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അറിയിച്ചു. അവരുടെ റിപ്പോർട്ട് സഭയെ പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിച്ചു. കർത്താവേ, നീ ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥന ആരംഭിച്ചത്. അത് പറയുക വിഷമമില്ലാത്ത കാര്യമാണ് എന്ന് ചിലർ പറഞ്ഞേക്കാം. അതെ, എന്നാൽ ചോദ്യം ഇതാണ്, താങ്കൾ ഇന്ന് അക്കാര്യം വിശ്വസിക്കുന്നുവോ? ആത്മാർത്ഥമായി അത് വിശ്വസിക്കുന്നുവോ? കർത്താവിനെ ദൈവമാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ദൈവമല്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, ദൈവം സൃഷ്ടാവാകുന്നു, അവൻ സൃഷ്ടാവാകുന്നത് കൊണ്ട് നാം അവനെ ആരാധിക്കേണ്ടത് ആവശ്യമത്രേ. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നാം അവനെ സൃഷ്ടാവായി ആരാധിക്കുക മാത്രമല്ല, നാം അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമാകുന്നു. താങ്കൾ എങ്ങനെയാണ് ഒരു ആടായിത്തീരുന്നത്? താങ്കൾ വീണ്ടെടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ആടിനു വേണ്ടി ഇടയൻ മരിച്ച സംഭവമാണിത്. ആട് ഈ ഇടയന് വേണ്ടി മരിച്ചില്ല. ഏത് ആടിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്? ഇസ്രായേൽ ജനമാണ് ആടുകൾ. യഹോവ നമ്മുടെ ഇടയനാകുന്നു. ഇസ്രായേൽ എന്ന കൂട്ടത്തിൽപ്പെടാത്ത വേറെ ആടുകളും തനിക്കുണ്ടെന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. കർത്താവാണ് ഇസ്രായേലിൻ്റെ ഇടയൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം അവൻ്റെ വകയാകുന്നുവെങ്കിൽ അവൻ എൻ്റെയും നിങ്ങളുടെയും ഇടയനുമാകുന്നു. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. നോക്കണേ, ഈ വിധത്തിൽ അവൻ്റെ സന്നിധിയിൽ കടന്നു വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ആരാധനയ്ക്കായി കടന്നു വരേണ്ടത് ആവശ്യമാണ്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ പ്രവേശിക്കണം. നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്കായി ദേവാലയത്തിൽ പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ പോകുക എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അപ്രകാരമല്ല നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതെങ്കിൽ താങ്കൾ ആരാധനയ്ക്ക് പോകുന്നത് താങ്കൾക്കോ സഭയ്ക്കോ സഹായകമായിരിക്കില്ല. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ ആരാണെന്നോ താങ്കൾ എവിടെ ആയിരിക്കുന്നു എന്നോ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ദൈവം താങ്കൾക്ക് നല്ലവനാണ്. അവൻ എനിക്കും നല്ലവനാണ്. അതെ, ദൈവം എത്ര നല്ലവനാണ്! അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. അവൻ അധികമായി താങ്കളോട് ദയ കാണിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ദയ തീർന്നുപോയി എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. താങ്കൾക്ക് വേണ്ടി അവൻ്റെ പക്കൽ ദയ ധാരാളമുണ്ട്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഏലിയാവ് സഹായിച്ച സരാഫത്തിലെ വിധവയുടെ ആ കലത്തിലെ മാവ് പോലെ അതൊരിക്കലും തീർന്നു പോയില്ല. അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. സ്തുതിയുടെ എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണിതല്ലേ. എനിക്ക് തോന്നുന്നു 101 സങ്കീർത്തനം കൂടി ഇന്ന് ചിന്തിക്കുവാൻ നമുക്ക് സമയമുണ്ട് എന്ന്. എത്ര സങ്കീർത്തനങ്ങളാണ് ഒരുമിച്ച് പഠിക്കുന്നതല്ലേ. നീതിയിലും ന്യായവിധിയിലും ഭരണം നടത്തുന്ന രാജാവിനുള്ള പാട്ടാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. രാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സങ്കീർത്തനങ്ങളാണ് 101 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അതിൻ്റെ ആദ്യത്തെ സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന രാജാവിനെ ആണ് ഈ ഗാനങ്ങളിൽ സ്തുതിക്കുന്നത്. അവൻ നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവാകുന്നു. അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ പോകുന്നു. ഇത് ദാവീദിൻ്റെ ഭരണത്തോട് ഒരു വിധത്തിലും ബന്ധപ്പെടുത്താവുന്ന ഒരു സങ്കീർത്തനമല്ല. അതുകൊണ്ട് ഇതൊരു പ്രവചന സങ്കീർത്തനമായിരിക്കേണ്ടതുണ്ട്. ദാവീദിൻ്റെ സന്തതിയായി വരും എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞ ആളിനെയാണ് ഈ സങ്കീർത്തനം ഉറ്റുനോക്കുന്നത്. അത് ശലോമോനോ മറ്റാരെങ്കിലുമോ ആയിരുന്നില്ല, ബേദലഹീമിൽ ജനിച്ച യേശു കർത്താവ്. ദാവീദിൻ്റെ വംശത്തിലും കുലത്തിലും പെട്ടവനായിരുന്നു അവൻ. സങ്കീർത്തനക്കാരൻ ആരെക്കുറിച്ച് പാടുന്നുവോ ആ വ്യക്തി കർത്താവായ യേശുവാകുന്നു. ഒന്നാം വാക്യത്തിൽ ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. മറ്റ് സങ്കീർത്തനങ്ങളെ പോലെ ഈ സങ്കീർത്തനവും ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. അതെ, ഇന്ന് ദയയും ന്യായവും ഒരുമിച്ച് പോകുക വിഷമമുള്ള കാര്യമാണ്. അവ രണ്ടും ഒരുപോലെ പിടിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതുകൊണ്ട് യഹോവേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. അവൻ നീതിയുടെ രാജാവും സമാധാനത്തിൻ്റെ രാജാവുമാകുന്നു. ഇവിടെ എത്ര അത്ഭുതവാനായ രാജാവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കുക. രണ്ടാം വാക്യം, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദാവീദ് ഈ വിധത്തിൽ നടന്നതായി നമുക്ക് ഓർമ്മയില്ല. ഇവിടെ നാം കാണുന്നത് വീണ്ടെടുപ്പുകാരനായ ദൈവത്തെയാണ്, പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ. മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് രാജാവ് സംസാരിക്കുന്നത്. അവൻ ഭൂമിയിൽ മനുഷ്യപുത്രനായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിലുള്ള അവൻ്റെ പ്രവർത്തനത്തിൽ അവൻ പിതാവിൻ്റെ ഏകജാതനായിരുന്നു. എന്നാൽ അവൻ ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ താഴ്മ ധരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവൻ മനസ്സോടെയാണ് അതെടുത്തത്. ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുവാനാണ് നാം സാധാരണ ശ്രമിക്കാറുള്ളത്. നമ്മെ ഒരു ഉന്നത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവനൊരു താണസ്ഥാനമെടുത്തു. തൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് ക്രിസ്തു പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. എബ്രായർ 10:7 ഞാൻ വായിച്ചത്. തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് തൻ്റെ ആഹാരം എന്ന് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു. അവൻ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്തു. എൻ്റെയും നിങ്ങളുടെയും രക്ഷ അതിന് ആവശ്യമായുള്ളത് അവൻ പ്രവർത്തിച്ചപ്പോൾ അവൻ ക്ഷമയോടെ എൻ്റെ നാഴിക എന്ന് പറഞ്ഞ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഇപ്പോഴും അവൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. പിതാവ് തന്നെ ഭൂമിയിലേക്ക് വീണ്ടും അയക്കുന്ന സമയത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. 1 Corinthians 15:28 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഈ വാക്യം വളരെ ചർച്ചകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം? അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തിയ ശേഷം പിതാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അവൻ തൃത്വത്തിലുള്ള അവൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന്. ക്രിസ്തു ഏത് വിധത്തിലാണ് ഭരണം നടത്തുവാൻ പോകുന്നത് എന്ന് തുടർന്ന് നോക്കുക. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം വായിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു തന്നെ ആയിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം നടത്തുകയും ന്യായവിധി നടത്തുകയും ചെയ്യുന്നത്. ന്യായവിധിയെല്ലാം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവൻ ഓരോ ദിവസം രാവിലെയും ഓരോരുത്തരെയും ന്യായം വിധിക്കും. അന്ന് അവർ നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്തുന്ന രാജാവിന് പുതിയ പാട്ട് പാടും. എത്ര മനോഹരമായ ഒരു അനുഭവം അല്ലേ? ഈ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ?